നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം മാർക്കറ്റ് പൾസ്, തുടർന്ന് സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കേ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇപ്പോൾ കേൾക്കാം മാർക്കറ്റ് പൾസ്. ഇതിൽ ന്യൂസിലൻഡിലെ ബിസിനസ് ഓണറും സാമൂഹിക പ്രവർത്തകനുമായ ശിവകിലാരിയുമായുള്ള സംഭാഷണം. മലയാളം എഫ് എംസ് മാർക്കറ്റ് പൾസ് വിത്ത് മീ സിന്ധു പുനോസ് ആൻഡ് ജോയിനിങ് മീ ടുഡേ എന്റർപ്രണർ ശിവ കിലാരി. Let's welcome Shiva to our show. Welcome, Shiva.
Hello. Namaste.
Shiva, we have learned that you have come to New Zealand as an international student and you have built your own empire from scratch. What is the most you remember about those early days?
Thank you very much for Malayalam FM and to Sindhuji for inviting me over here and giving this opportunity to introduce to the our Indian community in New Zealand. Thank you. So the questions you asked me was one of the interesting one. Yes, nobody can forget about that the hard times we gone through in our life. One of the hardest time I gone through in my life was when I came to New Zealand. I have to start my studies in Palmerston North.
Which year was this, Shiva?
It was in 2002.
Mm-hmm.
And the biggest problem over there is to get a job, part-time job for an international student is very, very hard.
So you landed in Palmerston North or in Auckland?
In Auckland first, and then I moved. Then I have to get my trying to go to Palmerston North. I did all of that. It was a big, hard way to go there. And then once I landed over there, then I, being an international student, when we landed, we immediately want to find a part-time job to live and survive.
Absolutely.
In this country. So we started going to university, then we started applying to the jobs and door-knocking the places to get a job. And we did it all over the Palmerston North. We never had any opportunity. Then we have to go to the other town called Fielding to work in the farm once in a week. And evening times we used to, at night at 10 o'clock, I luckily got a job at Foot Town. It's called Foot Town. Today we call Countdown. As a cleaner, cleaning up the washrooms and cleaning up the bakery and all of that. It's only 1 hour, 30 minutes job a day. So I have to do it 5 days a week. So it was a continuity. It was really tough times at that time. I can't forget that.
Then what was your turning point from those days?
Turning point those days is like when we come to this country, we all feel that I want to settle down. I want to make my living in this country. I want to be a better than where I am right now. That's what our goal, everybody's goal. The same goal I had it in my mind. I wanted to live every year in a better Then I finished my graduation. After that, I started working for John Andrew Ford, my first job. Then I wanted to do my own business after getting my residency. Then I started a business importing the ink cartridges from China. Mm-hmm. And I saved $7,000 at the time, and I imported that. All the sizes was wrong, so I lost money from there. Then
that time it was big money, maybe $7,000. Being an international student and trying something for yourself. Something.
And I used to drive taxis at evening times, night times, and then that's how I saved the money. Then after that, I started one more business, was getting film actors to, that time it was very popular in New Zealand. Film actors used to come and do the songs and shoots over here. So I tried to get some film actors over here for shooting their songs here, the production companies. And one of the company has promised everything, and then I did my expenses over here. They didn't turn up. I lost that over there too. Then I was a bit depressed. So I thought,
like
I
everyone
can't,
else.
Yeah. Then I thought I can't run any more businesses in my life, and it is not suitable for me. You know. Then I had to work for someone in my whole life. That's what I felt. And then I went back to the same job. I asked my boss, "Can I come back?" He said, "Yeah, come back." And then he said to me, "Next time, if you even get a new idea of the business, you leave, you're not going to come back. I said, no, I won't come back.
Yeah.
Then after that, a month later, I was standing outside and with the friends, with our colleagues, our work colleagues, and I have seen a truck passing in front of me with the granite slabs. Then again idea came up and I want to run, I want to start this business. I know where it comes from. Then I quickly started researching about that. Then I found that way of pricings, different pricing, so I can make this much profit if I bring this much material. How much is the investment? I came to know everything. Who are my customers going to be? I started writing my advantages and disadvantages of a business.
Kind of a SWOT analysis.
Yes,
completely.
We have to write that advantage and disadvantage of any business. If you got so many disadvantages, never don't want to touch that. If it's more advantages, we have to push that business. That way I written that, and then I see more advantages in that business. Then I started that with around 17 to 18,000 New Zealand dollars.
Mm-hmm.
And today we are the biggest in New Zealand supplying the stone in like marble, granite, engineered stone, porcelain, everything for the bench tops and flooring.
Oh.
And we got 3 branches, Auckland, Wellington, Christchurch, and 27 staff work for this company.
Amazing. How long it took you to reach this height, Shiva?
It took pretty much around 14 years to come on that stage.
Mm-hmm.
Then from there, it is steady market. We're going okay. And now getting into the new ventures again. So,
for our listeners' interest, I'm asking, which quality or what component you give credit, your hard work or your business acumen, what attribute you will give credit?
Credit is basically hard work.
Nothing can compromise.
Hard work, and you have to have a very much disciplined on what you want to do, what not to do as well. When you are, the focus has to be only business.
Mm-hmm.
And never think about anything else. Spend your time on your business, growing your business. And hard work has to be there. And then do it in a disciplined way. So it's like I do read some books, you know. Like one of my favorite book is 5 A.M. Club. So,
written by?
Robin Sharma.
Mm-hmm.
So that's the time you need to start your day, 5 a.m. Definitely, you have a fresh mind, fresh thinking. That's all has to be in the business. So I say that discipline is very, very important in the business.
Okay. I'm sure you should have faced some sort of challenges as a migrant entrepreneur. Can you recall any of those biggest challenges in your business career?
Biggest career is in this migrant challenges are we all know that. Even from coming from one state to another state in India doing a business. Example, Marwadi coming from North India, coming to South somewhere in Andhra Pradesh, set up a small business. We don't accept that. How come somebody, an Indian, coming from all the way from India, setting up a competition business with the locals over here? I don't think it is that easy to run.
Not an easy cakewalk.
No. Today we are doing strong Indian community. But in olden days, it was not that strong, and it was very hard for us. And I have seen some tough times at that time. Nobody used to support me. And until I was getting into monopoly in the stone business, then people started supporting me. Before that, there was not much support. Then I slowly captured the Chinese market. And from there, I have went into the other markets as well. So, and I have always thinking about what are the new changes I need to do in the business to attract the locals buying a material from me. So I used to get it, like for the natural stone, you had to bring some different types of marble, and that they are very rare in the world, and you don't find in New Zealand. That type of material I used to get it, and I used to get this is getting attracted by the
locals
over here. So that how I managed to get them into my business. And always the main things is service. You need to do it, and the price has to be very good.
Competitive
price.
Yeah.
So these are the main ones you need to keep looking after, and collecting has to be there, and you have to, how you collect the money back from the customers as well, as a polite way or hard way, that all has to be, because we are business to business people. So we're not B2C. So business to business, I need your relationship with forever.
Yeah.
So I can't be very hard on you for collecting the money. I have to give you a credit, and the other side I have to be politely taking that money as fast I can. So this is all has to be there. So it was not easy.
It's a great balancing act you need to look for on a daily basis.
Yeah.
And I also hear from you, you need to be really updated with the designs or the product or the product which you source from the wider market to New Zealand.
Yes.
That's a great message you are sharing with us. Apart from that, apart from this universal granites and marbles, have you expanded to any other businesses, Shiva?
Yes, slowly. My main goal is to be an entrepreneur. I want to set up more businesses, the liking businesses, profitable businesses, and as well other ones like your hobby businesses as well. So my hobby business is making movies.
Uh-huh.
As a film producer, I've done two movies, and I still got an office in India, in Chennai, and running for the third movie. We're running the script for that. And then I run a solar business as well. We just started a year ago, a solar business. As you know, that energy is one of the right time to enter into the energy business. So we started bringing the solar panels, batteries, inverters, and cabling, everything for the solar. So
it's B2B or B2C?
It's B2B only.
Again.
Oh, yeah. I never touched B2C at all. I'm always B2B business.
Yeah.
So, and then now we do the construction as well. So it's like developing, like we buy the sections and we develop that, some properties on that. And this is all we do. And now recently, interesting one is farming as well.
Oh, nice.
So now we're planting for avocados in one of the farm in up north. So that's hobby business again, that one.
So you're mixing hobby business and money-making businesses,
yeah.
That's interesting. We touched upon your construction business. How is the business growing, or is it on a slow pace? What's your comment about the construction business now in New Zealand?
In the New Zealand, as we all know, that construction is slowed down.
Mm-hmm.
The reason for that was when previous government was there, the interest rates was very high, and everybody had in that interest rates locked down, and now people don't have enough money to spend or, you know, to invest in the new properties. Nobody have enough money for that. And immigration as well, we have slowed down, and there is no people coming with the money to invest in the construction businesses. So this is the one of the reasons I think the construction business is too slow at this stage. It will pick it up, but it's the right time for the buyers. There's no doubt about it. This is the right time. If they miss this time, it's very hard for them to buy again when the peak time comes. It's gonna not too far to get a peak time again.
Mm-hmm.
So maybe a year to 2 years, then again it'll be back again into the peak time.
Wait and watch. And for the listeners, young listeners who are studying construction, engineering or graduation, is it promising for them to continue their studies in construction?
Of course, that's the endless endless academics for them, endless business for that as well. It's like an ocean. Like any country you go, there is a construction happening. That's one of the best field that they have selected, and they have to have hopes on that and keep continuing, because it's not only one country. They can go anywhere in the world, and it's the same structure, same process of construction. Maybe a little bit changes, but end of the day is the
one and the same. Yeah,
one and the same. So they have to, it's better to be in the same field and have a good hope. Definitely it'll pick up in this country, and right now Australia is doing good as well in construction. It's a matter of people moving over there as well to get into the better as well.
Do you have some bigger plans in the construction industry as part of your expansion plan?
Expansion plan for the construction, yes, we are doing bigger projects at the moment and in our company at the moment. And we do got other projects lined up, some more subdivisions as well, but at the moment the market is not that great to invest on that more.
Mm.
So we have to be diversified to see in other businesses where are doing good at this stage. Maybe once the construction starts picking up, then that's the right time to move into the construction back again.
Yeah, that's good news, promising news. Shiva, you are also referring to you spending some time with the community activities or engaging with communities or associations. Is that something you can share about your initiatives in community?
Community, as you know, that last time I was contested in 2023. And Manuriva as an MP candidate from National, because as you, we Indians, we line up with National. So I stood for a candidate because the reason is I want to support the community. Then I want to take our voice into the parliament as well. We are lacking a lot of voice in the parliament. So that's the main reason I went into politics. But the community side is like, I'm always there. And I'm always helping some of the communities, like even outside of our Indian community, the Maori community, they don't have enough money for having their headstones for after the people passed away. They normally keep a headstone in a year time. So for them, I give them the material for free of cost to have their unevaling done with headstones. So that as well, I do it in Maori community. And in Indian community, we donate from the business for any events they do. And we have to get together with in bigger way our communities. The more community associations we got and more bonding in the community, everybody can help each other. So as you know, that like some of your friends wouldn't be able to go everywhere.
Yeah.
So they may come to only to your event because they are very close-knit to you.
Yeah.
So that type of that's the main reason I recommend. I like to say that the more people in the community can have more associations as well to support the deep roots of our community. So there's unknown people, so many in our community, we need to bring them as well. What you're doing is a great job, the same thing I'm showing. You are picking up the people and showing it to our community. We have this type of people as well in the community. They are helping as well. So reach out to them to get the help. That's all a community service. So you're doing the same thing.
Absolutely. Shiv, you deal with a diversified segments of communities while you do business. Have you felt any difference between specific communities? Is it different in doing business with those kind of different communities?
Pacific is we do supply only one material to the Pacific Islands is like headstones. Mm. You know, the headstones is Africa.
Main business. Yeah,
that's one of their main business, and they don't use much bench tops with stone or anything like that. They're very, very, very good people to deal the business, to do the business with them. And I do support in Manoriva many of the churches, the Samoan churches over there. And I always go there every once in a once in a month. Some churches, or maybe some churches, I go like twice in a year and support when they need it. So they do a really good help for their people in the church, and the members. They look after their members. If anybody needs any help in the immigration wise, or maybe any death happened, need a fund over there, this type of ones, I do get a phone calls, I do go there and support them as well. Samoan community has a big community, and they have supported when I was as a candidate in Manoriva. They helped me big time. I have a good relationship with them.
Oh, interesting. Shiva, I believe you have done business back in India, and now you're doing business here. Is there a specific difference you have observed in doing business back in India and New Zealand?
Back in India, it was the business right now, I'm doing the film industry business only. Over there is different completely. You need to be honest here.
Yes.
One time you lost the confidence with a customer, then he won't come back to you again.
No, what I'm trying to ask is, what is a major difference? For example, once you've set up this business, was it easy to set up the business?
Registration a business in New Zealand is very, very easy. Anybody can register. If you are a permanent resident of this country, you can set up a business. That's very easy. And setting up the business is easy. And doing the business as well is not too hard.
Mm.
The basically, any business, any country, the collecting the money is the biggest hard thing. Mm. That you need to know. How you going to deal with your customer? How you going to collect the money from your customer? That's the main thing you need to. This is, I'm talking B2B only.
Mm.
B2C business, normally you don't give
credits.
So you collect it. Like if you go to a restaurant, you eat, you pay.
Pay up front.
So some restaurants are very happy. They pay first and then go and eat. Then they give a stick like that, number 12. Take it there, sit in the table, then you get 12, number one.
Yeah.
So they are very lucky, different business.
Advanced cash.
Yeah, advanced cash for the food. So business to business is a typical part is collecting the money.
So setting up a business is much more streamlined in New Zealand.
Yes,
that is what you would like to share to our listeners.
Always remember price, quality and service. These are the main three we should keep it. If you are able to do that, then we can. But they need to, as I said at the beginning of this interview, like you write down the advantage and disadvantages of any business you start. You see more disadvantages, just leave that one. Even though you like it, but this is not a right time to start, you know.
It is very glad to listen to your journey, starting as an international student and built up your own dynasty, I would say. And for the young listeners, they may be depressed as you were maybe 20 years back, knocking all the doors, not getting any response for the job interviews or the CVs they supply. What will be your message to them?
The message to them, have confidence, never give up. Write down a letter, say that never ever give up, put it in your bedroom. When you wake up, watch that. So that way I done it as well. I used to look at that in white paper, I wrote it down, and when I wake up, I see that one. I failed in two businesses, and I was so depressed as well to start the third one as well, because I didn't have any money. I was driving taxi at nights, and Friday nights, full nights taxi driving. It was a very hard time, and the success is there for everybody. There is a success for everybody, but you have to continue your challenges, and you have to continue to get that success. The hard work is only the one you can success, get into success side. So I always say, be positive and don't listen to negative people. There's 100 people will sitting with you and they say that this is not good business. This, forget about them. You take your decision and get it there.
Shiv, you have expanded from granites to solar panels, farming, film industry. Is there any more future plans or something in your dream that, okay, I should touch that segment too?
The moment is community service. The community service is like a service that it's endless for all of us. So doing the business, making money, it's a common thing. Every day running like a rat race, it is common. When you, if someone is needs a help, you do that help, you feel happiness, smile from them, you will remember that even when you are sleeping as well.
Exactly.
That will be remembered forever, because I did that. I was so happy to do that, helping someone. So that, I'm lacking that. I want to do it better and more and more. I am still doing it and I want to do it more.
Great. It was such an inspiring story, and listening to you was most motivating, especially to our young listeners, because you are saying hard work is very important. At the same time, weigh the pros and cons. Even if you want to start a business, weigh all the possibilities, opportunities, what can go wrong, what can go good. So it was a great message. Thanks for being with us today, Shiv.
Thank you very much for the Malayalam community people who are watching this radio channel and in the YouTube as well. And thanks a lot for you, Sindhuji, for inviting me into this show and giving me an opportunity to present myself over here. Thanks a lot for everyone.
Thank you.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് മാർക്കറ്റ് പൾസ്. ഇതിൽ ന്യൂസിലൻഡിലെ ബിസിനസ് ഓണറും സാമൂഹിക പ്രവർത്തകനുമായ ശിവകീലാരിയുമായുള്ള സംഭാഷണമായിരുന്നു. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് ഐക്യുഎൻ ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇനി കേൾക്കാം സിനിമ ഓർമ്മ.
മലയാളം എഫ് എം 104.6 എല്ലാ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകുടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ ഫെബ്രുവരികളിൽ റിലീസ് ചെയ്ത ചില മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം.
സംവിധായകൻ ഫാസിൽ സൃഷ്ടിച്ച കഥാപാത്രം കുഞ്ഞുഞ്ഞമ്മ 1000 കണ്ണുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 41 വർഷമായി. 1985 ഫെബ്രുവരി 1 തിയേറ്ററുകളിൽ ജനപ്രവാഹമൊഴുക്കിയ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് പ്രദർശനം ആരംഭിച്ചത്. ജീവിതത്തിലേക്ക് ഇപ്പൊടുന്നിനെ കയറി വന്ന് പ്രകാശം പരത്തി മറിയുന്ന ഒരാൾ എന്ന പ്രമേയത്തിന്റെ ഹൃദയസ്പർശിയായ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ചിത്രം. മികച്ച ജനപ്രീതിക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങി. ഒപ്പം നദിയ മൊയ്തുവിന്റെയും സംവിധാന സഹായികളായി സിദ്ദിഖ് ലാലുമാരുടെയും കന്നി ചിത്രമാണ്. പഴയകാല നടിമാരിൽ ഒരാളായ പത്മിനിയുടെ തിരിച്ചൊരുവിന്റെ ചിത്രം കൂടിയാണിത്. മോഹൻലാലായിരുന്നു പ്രധാന സഹതാരം. സംവിധായകൻ ഫാസിലും ലാലേട്ടന്റെ സുഹൃത്തായി അഭിനയിച്ചു. വിധവയായ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുഞ്ഞുഞ്ഞമ്മയുടെ ജീവിതത്തിലേക്ക് ലാത്തിരി പൂത്തിരിയുമായി വന്ന കൊച്ചുമകൾ ഗേളി, ഒടുവിൽ ബ്രെയിൻ ട്യൂമർ വന്ന ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോയെങ്കിലും അവൾ എന്നെങ്കിലും വരുമായിരിക്കും എന്ന മുത്തശ്ശിയുടെ പ്രതീക്ഷയിൽ ചിത്രം അവസാനിക്കുന്നു. 1983 ഓസ്കാർ ചിത്രമായ ടേംസ് ഓഫ് എൻഡിയർമെന്റ് ഫാസിലിനെ സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്നു. വിധവയായ അമ്മയും മകളും തമ്മിലുള്ള ബന്ധവും മകൾ ക്യാൻസർ വന്ന് മരിക്കുന്നതുമായിരുന്നു ആ ഹോളിവുഡ് ചിത്രത്തിന്റെ പ്രമേയം. നോക്കത്താതുരത്തിലെ ബിച്ചു ജെറി അമൽദേവ് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ആയിരം കണ്ണുമായി ആരാധന, കിളിയേ കിളിയേ എന്നീ ഗാനങ്ങൾ അന്ന് മൂളാത്തവരില്ല. ഈ ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് പൂവേ പൂ ചുടവ വലിയ വിജയമായിരുന്നു.
ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻകിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻകിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. വന്നു നീ വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. ചൈതന്യമേ
തവണ അലസിപ്പോയ ഗർഭത്തിന് ശേഷം ഒരു കുട്ടിയെ ദത്തെടുക്കാൻ നിശ്ചയിക്കുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നു. ദത്തെടുക്കുന്ന കുഞ്ഞിനെ അവർ ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ അച്ഛന് ഒരു കുട്ടിയെ മതി, ആരെ വേണമെന്ന് നറുക്കെടുക്കാമെന്നായി. ഈ ആശയക്കുഴപ്പത്തിൽ ദത്തെടുക്കുന്ന മകനാണ് നറുക്കെടുപ്പ് വീഴുന്നത്. യഥാർത്ഥ മകൻ തെരുവിൽ റിക്ഷാക്കാരനാവുന്നു. ഒടുവിൽ കൺഫ്യൂഷൻ മാറി രണ്ടു മക്കളും ഒന്നിക്കുന്നു. ഇതാണ് കരുണാനിധി എഴുതി എൽ വി പ്രസാദ് സംവിധാനം ചെയ്ത തായില്ലാ പിള്ളൈ എന്ന 1961 തമിഴ് ചിത്രത്തിന്റെ ഉള്ളടക്കം. ഇതിന്റെ മലയാള ആവിഷ്കാരം പ്രവാഹം 1975 February 7 റിലീസ് ചെയ്തു. ശശികുമാർ സംവിധാനം, തിരക്കഥ ശ്രീകുമാരൻ തമ്പി. വാണി ജയറാം യേശുദാസിനൊപ്പം പാടിയ മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു, ദാസിന്റെ തന്നെ സ്നേഹഗായികേ അടക്കം നല്ല പാട്ടുകളുണ്ടായിരുന്നു. സംഗീതം എം കെ അർജുനൻ.
കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു, ആൺ മൈന വിളിച്ചു, മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു, ആൺ മൈന വിളിച്ചു, വാ 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 വാ,
മാളികക്കുട്ടിയിരുന്നൊരു മൈന വിളിച്ചു, പെൺ മൈന വിളിച്ചു,
കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു, ആൺ മൈന വിളിച്ചു, വാ 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 വാ,
മാളികക്കുട്ടിയിരുന്നൊരു മൈന വിളിച്ചു, പെൺ മൈന വിളിച്ചു, വാ വാ വാ.
ആറ് വയസ്സായി പ്രേം നസീറിന്റെ എയർ ഹോസ്റ്റസിന്. 1980 February 8 റിലീസ് ചെയ്ത എയർ ഹോസ്റ്റസ് സംവിധാനം ചെയ്തത് പി ചന്ദ്രകുമാർ. എയർ ഹോസ്റ്റസായി ഹിന്ദി നടി രജനി ശർമ്മ വേഷമിട്ടു. കോടീശ്വരനായ നസീറും രണ്ടു മക്കളും അവരെ ആകസ്മികമായി പരിചയപ്പെടുന്ന എയർ ഹോസ്റ്റസും ഒന്നാനം കുന്നിന്മേൽ പാടി ആഘോഷമായി പോകുന്നു. കഥ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ കാണാം. ഫ്ളാഷ് ബാക്കിൽ കഥ ഇങ്ങനെ: കുട്ടികളുടെ യഥാർത്ഥ അമ്മയാണ് ജയിൽ പുള്ളി. നസീറിന്റെ ചേട്ടന്റെ മക്കളാണവർ. കോടീശ്വരനായ നസീറിനെ കൊല്ലാനായി കൊടുത്ത വിഷം മാറി കുടിച്ച് ചേട്ടൻ കൊല്ലപ്പെട്ടു. അമ്മ ജയിലിലായി. മക്കളെ കൊടീശ്വരനായ നസീർ എടുത്തു വളർത്തിയതാണ്. ഒടുവിൽ രോഗിയായി അമ്മ മരിച്ചതോടെ തെറ്റിദ്ധാരണ മാറിയ എയർ ഹോസ്റ്റസ് കോടീശ്വരന്റെയും മക്കളുടെയും ജീവിതത്തോട് ചേരുന്നു. ഒ എൻ വി സലീൽ ചൌധരി ടീമിന്റെ രണ്ട് ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായി.
ഉണരു ഉണരു ഉഷാദേവദേ
ആണ് മറ്റൊരു പാട്ട്. സഹസംവിധാനം സത്യൻ അന്തിക്കാട്.
ഉഞ്ഞാലാടാൻ വാ, കാവേരി തീരത്തോ
പ്രശസ്ത നാടക സമിതി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് അഥവാ KPAC ആദ്യമായി സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്ന ഏണിപ്പടികൾക്ക് 53 വർഷം പഴക്കമായി. 1973 February 9 തോപ്പിൽ ഭാസി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏണിപ്പടികൾ റിലീസ് ചെയ്തത്. തകഴിയുടെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം. മാധുരിയുടെ പ്രാണനാഥനേക്കു നൽകിയ എന്ന ഗാനം കൊണ്ടും സ്മരണീയമാണ് ഏണിപ്പടികൾ. നോവൽ 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഉദ്യോഗരംഗത്തെ ഏണിപ്പടികൾ കയറുന്നതിനായി സ്നേഹവും ബന്ധങ്ങളും സൌകര്യപൂർവ്വം മറക്കുന്ന മനുഷ്യന് കാലം ഉചിതമായ മറുപടി നൽകും എന്നാണ് ഏണിപ്പടികൾ എന്ന ചിത്രം പറഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ ഗുമസ്തനായി ജോലി ചെയ്യുന്ന കേശവപിള്ള എന്ന മധു സഹപ്രവർത്തകയെ പ്രേമിക്കുന്നതിനൊപ്പം നാട്ടിൽ മുറപ്പെണ്ണിനെ ഒഴിവാക്കി കൂടുതൽ മെച്ചമുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയാണ് മധു. സമരത്തെ ആയുധശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തണമെന്ന നായകന്റെ നിലപാട് അയാളെ ഉദ്യോഗരംഗത്ത് ഏണിപ്പടികൾ കയറ്റി. പക്ഷെ അയാളുടെ വ്യക്തിപര ജീവിതം തകരാറിലാക്കും വിധം അയാളുടെ സ്വകാര്യ ആർത്തികളും ഏണിപ്പടികൾ കയറിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ പഴയ സഹപ്രവർത്തകയിൽ അയാൾക്ക് ജനിച്ച ജാരസന്തതിയെ അയാളുടെ ഭാര്യയ്ക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. വയലാർ ദേവരാജന്മാർ ഒരുക്കിയ 7 പാട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്നാം മാനം പൂമാനം, പിന്നൊന്നാണ് പ്രാണനാഥൻ. പ്രാണനാഥൻ ഒരു കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോ നിരോധിച്ചിരുന്നു.
മാനം പൊന്നാനം പൂമാനത്തിനും പൊന്നാനത്തിനും നീരേ ഭൂമിപ്പെണ്ണിന്റെ വേലിച്ചെറുക്കന്റെ തോണി പീഡിപ്പിച്ച പൊന്നമ്പലത്തിന്റെ മിറ്റത്ത് വെച്ചോ അമ്പയാറ്റം കരെ പത്തു വിതാനിച്ച പന്തലിനുള്ളിലെ പന്തലിൽ വെച്ചോ നാലാം കൂടി കഴിഞ്ഞെത്തുന്ന പെണ്ണിന് നേരം വെളുക്കുമ്പം വേളി നാളെ മാനം വെളുക്കുമ്പം വേളി മാനം പൊന്നാനം പൂമാനത്തിനും പൊന്നാനത്തിനും നീരേ ഭൂമിപ്പെണ്ണിന്റെ വേലിച്ചെറുക്കന്റെ തോണി എല്ലാരും മാനത്ത് പൊന്തണം തീർക്കുമ്പം ഏനൊരു എല്ലാരും പെണ്ണിനെ മഞ്ചലിൽ കേറ്റുമ്പം ഏലിന്റെ മാലയെ തോണിയിൽ കേറ്റും ഓളം പൊതിയുമ്പോൾ നാണം മുളയ്ക്കണ തോണി നിരിക്കണ മാല നാളെ താലിപ്പു ചൂടണ മാല ഓ മാനം പൊന്നാനം പൂമാനത്തിനും പൊന്നാനത്തിനും നീരേ ഭൂമിപ്പെണ്ണിന്റെ വേലിച്ചെറുക്കന്റെ തോളി
ഗായകൻ ജോളി അബ്രാഹമിനെ അറിയാമല്ലോ. അദ്ദേഹം ഒരു സിനിമയിൽ വില്ലൻ വേഷം അഭിനയിച്ചു. 45 വർഷം മുൻപ് ഫെബ്രുവരിയിലായിരുന്നു ശ്രീകുമാരൻ തമ്പി ആക്രമണവുമായി വന്നത്. രചനയും സംവിധാനവും ഗാനങ്ങളും നിർമ്മാണവും തമ്പിയായിരുന്നു. മധു, ജയഭാരതി, ജയൻ, ശ്രീവിദ്യ എന്നിവർക്കൊപ്പം ജോളി അബ്രഹാം. രാഷ്ട്രീയ ശക്തികളുടെ അന്യായ ഇടപെടലുകളിൽ മനമെടുത്ത് ജോലി രാജിവെച്ച് അവരോട് പോരാടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയായിരുന്നു തമ്പിയുടെ മനസ്സിൽ. പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ജയനെയാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത്. ജയന്റെ കുറച്ച് സീനുകൾക്ക് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു. പിന്നെ കഥ മാറ്റി എഴുതുകയായിരുന്നു. ജയന് ശബ്ദം കൊടുത്തത് ആലപ്പി അഷ്റഫ്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ് ആക്രമണം. സംരക്ഷണം നൽകിയ മുതലാളിയുടെ മകളെ, അത് ശ്രീവിദ്യയാണ്, പ്രണയിച്ചു എന്ന കുറ്റത്തിന് പുറത്താക്കപ്പെട്ട യുവാവാണ് മധു. അദ്ദേഹം ലോറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. കൂടെ മധുവിന്റെ സഹോദരിയുണ്ട്. പുതിയ മുതലാളിയുടെ മകൻ ജോളി അബ്രഹാം ഈ സഹോദരിയെ പ്രണയിച്ച് വഞ്ചിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. മധു എന്ന സഹോദരൻ വില്ലനായ ജോളി അബ്രഹാമിനെ മർദ്ദിച്ചതിനാൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസ് അന്വേഷിക്കുന്ന ജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുതലാളിയുടെ മകളുമായിട്ടുള്ള വിവാഹ ആലോചനയിൽ നിന്ന് പിന്മാറിയതിനാൽ പ്രതികാരമായി മുതലാളി പോലീസ് ഉദ്യോഗസ്ഥനെ, അതായത് ജയനെ, ഒരു പെണ്ണ് കേസിൽ കുടുക്കി. ആ കേസിൽപ്പെട്ട സ്ത്രീയാണ് ജയഭാരതി. ജയഭാരതിയെ ജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭാര്യയാക്കുന്നു. മുതലാളിയുടെ കിങ്കരന്മാർ ജയനെ കൊല്ലുന്നു. ഒടുവിൽ പക മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ലോറി ഡ്രൈവർ മധു മുതലാളിയുടെ മകനെ കൊല്ലുന്നു. ശ്യാം ആയിരുന്നു സംഗീതം.
പീതാംബരധാരിതാവരവായ്
എന്ന ഗാനരംഗത്തിൽ ജയഭാരതിയുടെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. ക്രിസ്തുമസ് ഈദ് പശ്ചാത്തലത്തിലുള്ള ഗാനങ്ങളും ഉണ്ടായിരുന്നു.
ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്. ഹസ്രത്ത് ഇബ്രാഹിം കാട്ടിയ വഴിയിൽ മുന്നേറുക നാം പ്രിയ സോദരരെ, പ്രിയ സോദരരെ. ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്. ദുർഘട ജീവിത വീഥികളിൽ സത്യമിലാവല നിങ്ങളെ കാക്കും. ദുർഘട ജീവിത വീഥികളിൽ സത്യമിലാവല നിങ്ങളെ കാക്കും. ഇളകാതമരും വിശ്വാസത്തിൻ, ഇളകാതമരും വിശ്വാസത്തിൻ. ഒളിമന്ദിരമായി മാറ്റുക ഹൃദയം, മാറ്റുക ഹൃദയം. ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്.
ശാന്തിയും മാധവും നമ്മൾക്ക് സ്വന്തം. അന്തിമ വിജയം നമ്മൾക്ക് മാത്രം, ശാന്തിയും മാധവും നമ്മൾക്ക് സ്വന്തം. ഇതിൻ സ്വർഗീയ ശുഭകാമനകൾ, ഇതിൻ സ്വർഗീയ ശുഭകാമനകൾ ഇനിയും വാരി ചൂടുക നമ്മൾ, ചൂടുക നമ്മൾ ഈദ് മുബാരക്ക്. ഹസ്രത്ത് ഇബ്രാഹിം കാട്ടിയ വഴിയിൽ മുന്നേറുക നാം പ്രിയ സോദരരെ, പ്രിയ സോദരരെ, പ്രിയ സോദരരെ, പ്രിയ സോദരരെ, പ്രിയ സോദരരെ, പ്രിയ സോദരരെ.
ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുന്നു. മുൻ ഫെബ്രുവരികളിൽ പുറത്തിറങ്ങിയ കുറെ നല്ല സിനിമകളുടെ ഓർമ്മകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരം തിങ്ങും പാവന ശ്രീലകം, കേരളം മോഹനം, കേരളം മോഹനം, സസ്യശ്യാമള കോമളം, ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം. കേരളം മോഹനം, ശ്യാമള കോമളം, ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം. കേരം തിങ്ങും ആവന ശ്രീലകം, കേരളം മോഹനം, കേരം തിങ്ങും ആവന ശ്രീലകം.
Listen on Planet Audio.